ക്രൈം സീൻ പോഡ്കാസ്റ്റിന്റെ കഴിഞ്ഞ 9 എപ്പിസോഡുകളിലും നമ്മൾ കേട്ടത് പുരുഷ സീരിയൽ കില്ലറുകളുടെ കഥകളായിരുന്നു. പക്ഷെ ഈ സീസണിലെ അവസാനത്തെ എപ്പിസോഡിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു കുപ്രസിദ്ധ ഫീമെയിൽ സീരിയൽ കില്ലറെ കുറിച്ചാണ്. ഞാൻ ആതിര മാധവ്. വെൽക്കം ടു ക്രൈം സീൻ പോഡ്കാസ്റ്റ് എപ്പിസോഡ് 10, ബെൽ ഗണേസ്. നോർവേജിയൻ അമേരിക്കൻ ഫീമെയിൽ സീരിയൽ കില്ലറായ ബെല്ലിന്റെ കഥ അറിയണമെങ്കിൽ നമ്മൾ 19-ാം നൂറ്റാണ്ടിന്റെ അവസാന കാലത്തേക്ക് പോകണം. കല്യാണം കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് വീട്, കുടുംബം, കുട്ടികൾ എന്ന ചിന്ത മാത്രമേ പാടൂ എന്ന് സമൂഹം പാടി നടന്ന കാലത്താണ് ബെല്ലിന്റെ കൊലപാതക പരമ്പരകൾ അരങ്ങേറിയത്. അവളെ വിവാഹം കഴിക്കാൻ താല്പര്യം കാണിച്ച പുരുഷന്മാരെയെല്ലാം അവൾ കൊന്നു. ബെൽ മൊത്തത്തിൽ എത്ര പുരുഷന്മാരെ കൊന്നിട്ടുണ്ടെന്ന് ആർക്കും കൃത്യമായി അറിയില്ല. ചിലർ പറയുന്നു 14 എന്ന്, ചിലർ പറയുന്നു 40 എന്ന്. എണ്ണം എത്ര തന്നെ ആയാലും പ്രണയം നടിച്ച് ഇരകളെ വശീകരിച്ച അവൾ ഹെൽസ് ബെൽ എന്നും ദ ബ്ലാക്ക് വിഡോ എന്നും ലേഡി ബ്ലൂബേർഡ് എന്നും അറിയപ്പെട്ടു. 1859 നോർവേയിലെ സെൽബു എന്ന പ്രദേശത്താണ് കൽപ്പണിക്കാരായ ദമ്പതികളുടെ 8-ാമത്തെ സന്തതിയായി ബെൽ ജനിച്ചത്. ദരിദ്രരായിരുന്നെങ്കിലും കഥകളനുസരിച്ച് ബെല്ല് സന്തോഷത്തോടെ ആരോഗ്യത്തോടെ തന്നെയാണ് വളർന്നത്. പ്രായപൂർത്തിയായപ്പോഴേക്കും ബെല്ലിന് 6 അടി ഉയരവും 200 പൗണ്ടിലധികം ഭാരവും ഉണ്ടായിരുന്നു. നിരവധി ചരിത്രകാരന്മാർ അവളുടെ വ്യക്തിജീവിതത്തെക്കുറിച്ച് ധാരാളം ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും ബാല്യകാലത്ത് എന്ത് സംഭവിച്ചിട്ടാണ് ബെൽ ഒരു സീരിയൽ കില്ലറായി മാറിയതെന്ന് ആർക്കും അറിയില്ല. ആകെ പറഞ്ഞു കേൾക്കുന്ന ഒരു കഥ വിശ്വസനീയമാണെന്ന് കാണിക്കാൻ തെളിവുകളുമില്ല. എങ്കിലും ആ കഥ ഇങ്ങനെയാണ്. 18 വയസ്സുള്ളപ്പോൾ ബെല്ല് ഗർഭിണിയായി. പക്ഷേ ഒരു നൃത്ത പരിപാടിക്കിടെ സമ്പന്നനായ ഒരാൾ അവളെ ആക്രമിച്ചു. അതോടെ അവളുടെ ഗർഭം അലസി. കുറ്റവാളിക്ക് സമൂഹത്തിൽ വലിയ സ്വാധീനം ഉണ്ടായിരുന്നതുകൊണ്ട് അയാൾ രക്ഷപ്പെട്ടു. നീതി കിട്ടാതിരുന്ന ബെല്ലിന്റെ വ്യക്തിത്വം പൂർണ്ണമായും മാറി. അങ്ങനെ പ്രതികാരം ആളിക്കത്തിയപ്പോൾ അവളുടെ ഉള്ളിലെ തിന്മ മറനീക്കി പുറത്തുവന്നു എന്നാണ് കഥ. ഒരു മെച്ചപ്പെട്ട ഭാവി തേടിയാണ് ബെൽ അമേരിക്കയിലേക്ക് കുടിയേറിയത്. വർഷങ്ങളോളം അവൾ ഒരു വേലക്കാരിയായി ജോലി ചെയ്തു. ജീവിത ചെലവുകൾ കൂടി വന്നതോടെ അവൾ സ്വപ്നം കണ്ട ജീവിതം നയിക്കാൻ ഇൻഷുറൻസ് തട്ടിപ്പിലൂടെ പണം തട്ടാനുള്ള വഴികളും അവൾ കണ്ടെത്തി. അതായിരുന്നു ബെല്ലിന്റെ കൊലപാതക പരമ്പരകളുടെ തുടക്കവും. 1884 അവൾ ചിക്കാഗോ സ്വദേശി മാഡ്സിനെ വിവാഹം കഴിച്ചു. അവർ ഒരുമിച്ചൊരു മിഠായിക്കട തുറന്നു. ദുരൂഹ സാഹചര്യത്തിൽ അവരുടെ മിഠായിക്കടയും വീടും കത്തി നശിച്ചു. അതിന്റെ ഇൻഷുറൻസ് തുക ബെല്ലിനും ഭർത്താവിനും കിട്ടി. അവർക്കുണ്ടായ 4 കുട്ടികളിൽ 2 പേര് വിഷം കഴിച്ചതുപോലുള്ള ലക്ഷണങ്ങൾ വന്ന് മരിച്ചു. അവർക്കതിൽ നിന്നും ഇൻഷുറൻസ് കിട്ടി. ഇതിനു പുറകെ ഭർത്താവ് മാഡ്സും മരിച്ചു. ബെല്ലിന് ആ ഇൻഷുറൻസ് തുകയും കിട്ടി. കിട്ടിയ തുക കൊണ്ട് അവളൊരു വലിയ ഫാം ഹൗസ് വാങ്ങി. അതിനുശേഷം അവൾ പീറ്റർ ഗണ്ണസ് എന്നയാളെ വിവാഹം കഴിച്ചു. പീറ്ററിന് മറ്റൊരു വിവാഹത്തിൽ കുട്ടികളുണ്ടായിരുന്നു. പക്ഷേ ഫാമിൽ താമസമാക്കിയതിന് പുറകെ പീറ്ററും അയാളുടെ ഇളയ കുഞ്ഞും മരിച്ചു. ഈ 2 മരണങ്ങൾക്കും ബെല്ലിന് ഇൻഷുറൻസ് തുക കിട്ടി. മരണങ്ങൾ വഴി ഇത്രയേറെ പണം സമ്പാദിച്ച ബെല്ലിനെതിരെ അന്വേഷണം അന്ന് നടന്നില്ലെന്ന് മാത്രമല്ല, മറ്റൊരു ഭർത്താവിനായി ബെല്ല് പത്രത്തിൽ പരസ്യം ചെയ്യുകയും ചെയ്തു. കയ്യിലുള്ള പണവുമെടുത്ത് സമ്പന്നരായ ഒരുപാട് പുരുഷന്മാർ ഫാമിലേക്ക് കയറിപ്പോയെങ്കിലും ആരും പുറത്തേക്ക് വരുന്നത് ആ നാട്ടുകാർ കണ്ടില്ല. ബെല്ലവരെ നിഷ്കരണം കൊന്നിട്ടുണ്ടാകണമെന്ന് ചരിത്രകാരന്മാർ പറയുന്നു. ചില ശരീരഭാഗങ്ങൾ കൃഷിയിടത്തിൽ കുഴിച്ചിട്ടിട്ടുണ്ടാകാമെന്നും ചിലത് പന്നികൾക്ക് തിന്നാൻ കൊടുത്തിട്ടുണ്ടാകാമെന്നും അവർ അനുമാനിക്കുന്നു. പിന്നീട് 1908 നാടിനെ നടുക്കിയ ആ സംഭവം നടക്കുന്നത്. ആ വർഷം 1 ഏപ്രിൽ ബെല്ലിന്റെ ഫാം ഹൗസ് കത്തി നശിച്ചു. അധികൃതർ സംഭവസ്ഥലം പരിശോധിച്ചപ്പോ ബെല്ലിന്റെ മക്കളുടേതെന്ന് കരുതുന്ന 3 കുട്ടികളുടെ മൃതദേഹങ്ങളും ഒരു സ്ത്രീയുടെ തലയില്ലാത്ത മൃതദേഹവും കണ്ടെത്തി. കുറേ നാളുകൾക്ക് ശേഷം ബെല്ലിൻ്റെ ഫാം ഹൗസിലേക്ക് പോയതിനു ശേഷം കാണാതായ ആൻഡ്രുവിനെ തേടി സഹോദരൻ ആയിൽ ഹെൽഗേലിയൻ എന്നയാൾ കത്തിക്കരിഞ്ഞ ഫാം ഹൗസിലേക്ക് എത്തിയപ്പോഴാണ് ബെല്ലിൻ്റെ കൊലപാതക പരമ്പരകൾ പുറത്തേക്ക് വന്നത്. ബെൽ തൻ്റെ സഹോദരനെ എന്തോ ചെയ്തിട്ടുണ്ടെന്ന് അയാൾക്ക് മനസ്സിലായി. എന്തെങ്കിലും തുമ്പ് ലഭിക്കാൻ അയാൾ ചാരം നിറഞ്ഞ നിലം കുഴിക്കാൻ തുടങ്ങി. ചാരത്തോടൊപ്പം പുറത്തേക്ക് വന്ന വസ്തുക്കൾ കണ്ട് അയാൾ ഞെട്ടി. എണ്ണിയാലൊടുങ്ങാത്ത അസ്ഥികളും ശരീരാവശിഷ്ടങ്ങളുമാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. അതിനോടൊപ്പം തൻ്റെ സഹോദരന്റെ തുണിയും മറ്റു ചില വസ്തുക്കളും ലഭിച്ചു. മറ്റ് ശരീരങ്ങൾ ആരുടേതാണെന്ന് പോലും കണ്ടെത്താൻ പ്രയാസമായിരുന്നു. മിക്കതിനും തലകൾ ഉണ്ടായിരുന്നില്ല. അന്ന് ഫാം ഹൗസിലെ തീപിടുത്തത്തിൽ കൊല്ലപ്പെട്ടത് ബെല്ല് തന്നെയാണോ എന്ന സംശയം നിലനിൽക്കുന്നുണ്ട്. അതിന് തലയുണ്ടായിരുന്നില്ല എന്നത് തന്നെ പ്രധാന കാരണം. അവൾ വ്യാജ മരണം സൃഷ്ടിച്ചിട്ടുണ്ടാകണമെന്നാണ് അധികൃതർ ഇപ്പോൾ സംശയിക്കുന്നത്. ഫാം ഹൗസിൽ കണ്ടെത്തിയത് ബെല്ലിൻ്റെ ശവശരീരമാണെന്ന് ഉറപ്പിക്കാൻ വ്യക്തമായ തെളിവുകളൊന്നുമില്ലെന്നിരിക്കെ ബെല്ല് മറ്റേതെങ്കിലും പേരിൽ മറ്റൊരു സംസ്ഥാനത്ത് കൊലകൾ നടത്തിയിട്ടുണ്ടാകുമോ എന്ന് ചരിത്രകാരന്മാർ ഭയക്കുന്നുണ്ട്. പക്ഷേ അതിനും തെളിവുകളില്ല. അപ്പോൾ പിന്നെ ബെല്ലെവിടെ പോയി? അവൾക്ക് എന്ത് പറ്റി? ഈ ചോദ്യങ്ങൾക്കുള്ള ഉത്തരങ്ങൾ ആർക്കും അറിയില്ല.